ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും പരിപോഷിപ്പിക്കേണ്ടത് പൌരന്മാരുടെ ഉത്തരവാദിത്തമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സംസ്കാരം, ഭക്ഷണരീതി, ക്രിക്കറ്റ് എന്നിവയിലെ സാമ്യം ഇന്ത്യ ഗയാന ബന്ധത്തെ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലേക്ക് പുറപ്പെട്ടു. രാജ്യത്ത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അംഗങ്ങളുടെ രജിസ്ട്രേഷനിൽ 9.33% വർധന രേഖപ്പെടുത്തിയതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. രാജ്യത്ത് ഡാറ്റ സംബന്ധിച്ച സ്വകാര്യത ഉറപ്പാക്കാൻ സർക്കാർ നിയമം കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട്, ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ നാളെ. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും നാളെ. കോഴിക്കോട് നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ കേരളം ഇന്ന് ലക്ഷദ്വീപിനെ നേരിടും. വാർത്തകൾ വിശദമായി. നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നിവിടങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് പുറപ്പെട്ടു. സംസ്കാരം, ഭക്ഷണരീതി, ക്രിക്കറ്റ് എന്നിവയിലെ സാമ്യം ഇന്ത്യ ഗയാന ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഗയാനയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗയാനയുടെ വികസനത്തിന് ഇൻഡോ ഗയാനി സമൂഹം നൽകിയ സംഭാവനകളെ ശ്രീ മോദി പ്രശംസിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഹൈദരാബാദിൽ 4th ലോക്മന്ധൻ സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ശക്തിപ്പെടുത്തേണ്ടത് പൌരന്മാരുടെ ഉത്തരവാദിത്തമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു.
ഭാരത് ധാർമ്മിക് മാന്യതായി കലാ, സംഗീത്, പ്രൌദ്യോഗികി, ചികിത്സാ പദ്ധതി, ഭാഷ ഓ സാഹിത്യ ദുനിയാഭർ മേ സരാഹാ ജാത്തേ ഹേ. സബ്സേ പെഹലെ ഭാരതീയ ദർശൻ പദ്ധതിയോ നേ ഭി ആദർശ ജീവൻ മൂല്യ കാ ഉപഹാര വിശ്വ സമുദായക്കോ ദിയാ താ. അപ്നെ പൂർവജോ കി ഈസ് ഗൗരവശാലി പരമ്പരാക്കോ ഓർ മജബൂത് ബനാനാ ഹമാരാ ദായിത്വ ഹേ.
12 രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ, സാംസ്കാരിക പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ ഹൈദരാബാദിൽ നടന്ന കോടി ദീപോത്സവം പരിപാടിയിലും ശ്രീമതി മുർമു പങ്കെടുത്തു. രാജ്യത്ത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ പുതുതായി അംഗങ്ങളായവരുടെ എണ്ണം 18,81,000 ഉയർന്നു. ഈ വർഷം സെപ്റ്റംബർ വരെയുള്ള കണക്കാണിത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അംഗങ്ങളുടെ രജിസ്ട്രേഷനിൽ 9.33% വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വർദ്ധിച്ചുവരുന്ന തൊഴിലവസരങ്ങൾ, ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള അവബോധം തുടങ്ങിയ ഘടകങ്ങളാണ് EPFO അംഗങ്ങളുടെ വർദ്ധനവിന് കാരണമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഡാറ്റ സംബന്ധിച്ച സ്വകാര്യത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. UK ഇന്ത്യ ബിസിനസ് കൌൺസിൽ സംഘടിപ്പിച്ച UK ഇന്ത്യ ടെക്നോളജി ഫ്യൂച്ചേഴ്സ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ, നൂതനാശയങ്ങൾ എന്നിവയിൽ രാജ്യത്ത് മികച്ച നിക്ഷേപ സാധ്യതയുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കുന്നതിനാണ് യോഗം. ഈ മാസം 25 മുതൽ December 20 വരെയാണ് ശീതകാല സമ്മേളനം. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട്, ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളിൽ വോട്ടെണ്ണലിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ നാളെ നടക്കും. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഫലങ്ങൾ തത്സമയം അറിയാൻ വിപുലമായ സംവിധാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ളത്. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വയനാട്ടിലെ 3 നിയോജക മണ്ഡലത്തിലെ വോട്ടുകളെല്ലാം കൽപ്പറ്റ SKMJ സ്കൂളിലും കോഴിക്കോട് ജില്ലയിലെ തിരുമ്പാടി മണ്ഡലത്തിലെ വോട്ടുകൾ കൂടത്തായി സെന്റ് മേരീസ് LP സ്കൂളിലും, ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ അമൽ കോളേജ്, മൈലമ്പാടി സ്കിൽ ഡെവലപ്മെന്റ് ബിൽഡിംഗിലുമാണ് എണ്ണുക. തപാൽ വോട്ടുകളെല്ലാം കൽപ്പറ്റ SKMJ സ്കൂളിലെ താൽക്കാലിക കെട്ടിടത്തിലുമാണ് എണ്ണുക. വോട്ടെണ്ണലിന്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ട നിരീക്ഷകരും ഇന്നലെ തന്നെ ജില്ലയിൽ എത്തിയിട്ടുണ്ട്.
നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട് മണ്ഡലത്തിൽ ജനവിധി അറിയാൻ ഇനി ഒരു ദിവസം കൂടി. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ സജ്ജമാക്കിയ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ സജ്ജീകരണങ്ങൾ പൂർത്തിയായി. UDF MLA ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ചേലക്കരയിൽ വോട്ടെണ്ണൽ കേന്ദ്രമായ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സജ്ജീകരണങ്ങൾ വരണാധികാരിയായ സർവേ ഡെപ്യൂട്ടി ഡയറക്ടറും പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ളവർ വിലയിരുത്തി. വോട്ടെണ്ണൽ പ്രക്രിയയുടെ ദൃശ്യങ്ങൾ പൂർണ്ണമായും ചിത്രീകരിക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയായി. വോട്ടെണ്ണലിന്റെ പശ്ചാത്തലത്തിൽ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയുടെ പ്രത്യേക സംക്ഷിപ്ത പുതുക്കൽ. 2025 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ച വോട്ടർ പട്ടിക നിരീക്ഷകൻ എസ് ഹരികിഷോർ ഇന്ന് കണ്ണൂർ ജില്ലയിൽ സന്ദർശനം നടത്തും. ജില്ലയിലെ എംപിമാർ, എംഎൽഎമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുമായുള്ള യോഗം വൈകിട്ട് കളക്ടറേറ്റിൽ ചേരും. അന്തിമ വോട്ടർ പട്ടിക 6 പ്രസിദ്ധീകരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 116 എപ്പിസോഡാണിത്. 2022-23 വർഷങ്ങളിലെ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. 82 യുവ കലാകാരന്മാരെ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും. തദ്ദേശ റോഡ് പുനരുദ്ധാരണത്തിൽ ജൽജീവൻ മിഷൻ പ്രവൃത്തികളുടെ ഭാഗമായി കുഴിക്കേണ്ടി വന്ന റോഡുകൾക്ക് മുൻഗണന നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഡിസംബർ 20 തദ്ദേശ വകുപ്പ് ഭരണാനുമതി പുറപ്പെടുവിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
55 ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഗോവയിൽ പുരോഗമിക്കുന്നു. മേളയുടെ 2 ദിനമായ ഇന്ന് വിവിധ വിഭാഗങ്ങളിലായി 70 സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഗോവയിലെ എന്റർടൈൻമെന്റ് സൊസൈറ്റി ഓഫീസിൽ നിന്ന് കലാ അക്കാദമിയിലേക്ക് നടക്കുന്ന IFFI പരേഡാണ് ഇന്നത്തെ മുഖ്യ ആകർഷണം. ചലച്ചിത്രമേള ആഘോഷമാക്കാൻ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് സിനിമാ പ്രേമികളാണ് ഗോവയിലെത്തിയിട്ടുള്ളത്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ 2 മത്സരത്തിൽ കേരളം ഇന്ന് ലക്ഷദ്വീപിനെ നേരിടും. വൈകുന്നേരം 3:30 കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പ് വിഭാഗത്തിൽ 3 കേരളം നിലവിൽ 2 സ്ഥാനത്താണ്. പുതുച്ചേരിയാണ് 1. ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ 73 റൺസ് എടുക്കുന്നതിനിടെ 6 വിക്കറ്റുകൾ നഷ്ടമായി. ചൈനയിലെ ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ഇന്നിറങ്ങും. ഡെൻമാർക്കിന്റെ ആൻഡേഴ്സ് ആന്റോൺസൺ ആണ് എതിരാളി. മധ്യപ്രദേശിലെ നർമ്മദാപുരത്ത് 68 ദേശീയ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 17 വിഭാഗത്തിൽ കേരളം ജേതാക്കളായി. ചരിത്ര വിജയം നേടിയ ടീമിനെ മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദിച്ചു. വിവിധതരം ഓർക്കിഡുകളുടെ വിസ്മയ കാഴ്ചയൊരുക്കി ഇടുക്കി ഇരവികുളം ദേശീയോദ്യാനത്തിലെ ഓർക്കിഡേറിയം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായ ഉദ്യാനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഓർക്കിഡേറിയം കാണാൻ നിരവധി സന്ദർശകരാണ് എത്തുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ 58 ഓർക്കിഡുകൾ ഇവിടെയുണ്ട്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ പുൽമേടുകളിലേക്കും ചേവലക്കാടുകളിലേക്കും സന്ദർശകർക്ക് പ്രവേശനമില്ല. അവിടെ വളർന്ന ഓർക്കിഡുകൾ അടുത്ത് കാണുന്നതിനുള്ള സൌകര്യമാണ് ഓർക്കിഡേറിയത്തിലുള്ളത്. ഉദ്യാനത്തിലെ ടിക്കറ്റ് കൌണ്ടറിന് സമീപത്തായി സ്ഥാപിച്ചിട്ടുള്ള ഓർക്കിഡേറിയം സന്ദർശിക്കുന്നതിന് പ്രത്യേക പ്രവേശന പാസ് വേണ്ട. 2021 UNDP, ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ സഹായത്തോടെയാണ് ഇരവികുളത്ത് ഓർക്കിഡേറിയം സ്ഥാപിച്ചത്.
രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസസ് 689 ഉയർന്ന് 77,845 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 216 നേട്ടത്തിൽ 23,565 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 640 വർദ്ധിച്ച് 57,800 ഗ്രാമിന് 80 ഉയർന്ന് 7,225 ഇന്നത്തെ വില. കണ്ണൂർ ജില്ലാ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ ഇന്ന് തുടക്കമാകും. ജില്ലയിലെ 56 ക്ലബ്ബുകൾ മത്സരിക്കും. മണ്ഡലകാല തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ ദർശനം നടത്തിയത് 450,000+ തീർത്ഥാടകർ. ഡിസംബർ 7 പ്രതിദിനം 70,000 പേർ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമി നാളെ പുലർച്ചെ 4:30 അഷ്ടമി ദർശനം. ഞായറാഴ്ച പുലർച്ചെ 2 അഷ്ടമി വിളക്കും തുടർന്ന് വലിയ കാണിക്കയും നടക്കും. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഇനി മുതൽ വാട്സപ്പിലൂടെയും സ്വീകരിക്കും. 9746515333 എന്ന നമ്പറിൽ 24 പരാതികൾ അയയ്ക്കാവുന്നതാണ്. സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റി, പാലക്കാട് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 14 നാഷണൽ ലോക് അദാലത്ത് സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും പരിപോഷിപ്പിക്കേണ്ടത് പൌരന്മാരുടെ ഉത്തരവാദിത്തമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്കാരം, ഭക്ഷണരീതി, ക്രിക്കറ്റ് എന്നിവയിലെ സാമ്യം ഇന്ത്യ ഗയാന ബന്ധത്തെ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലേക്ക് പുറപ്പെട്ടു. രാജ്യത്ത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അംഗങ്ങളുടെ രജിസ്ട്രേഷനിൽ 9.33% വർധന രേഖപ്പെടുത്തിയതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. രാജ്യത്ത് ഡാറ്റ സംബന്ധിച്ച സ്വകാര്യത ഉറപ്പാക്കാൻ സർക്കാർ നിയമം കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട്, ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ നാളെ. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും നാളെ. കോഴിക്കോട് നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ കേരളം ഇന്ന് ലക്ഷദ്വീപിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.